ടെക്നോജിപ്സി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അഭീഷാണ് സംസാരിക്കുന്നത്. പ്രശസ്തനായിട്ടുള്ള ബി രാജീവ മാഷാണ് അടുത്തുള്ളത്. മാഷിൻ്റെ എഴുത്തുകളും മാഷിൻ്റെ ചർച്ചകളും മാഷ് മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ചിന്തകളും മലയാളിയുടെ ഭാവുകത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. പെർഫോമൻസ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പോഡ്കാസ്റ്റിൽ എന്തുകൊണ്ടാണ് ബി രാജീവൻ മാഷ് എന്നുള്ളതൊരു ചോദ്യം ഉണ്ടാകും. മലയാള നാടകവേദിയെ മാറ്റിമറിച്ച ശാസ്താംകോട്ട കളരിയിൽ ഒരു പങ്കാളി കൂടിയായിരുന്നു ബി രാജീവൻ മാഷെന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. ബി രാജീവൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എന്തിനാണ് ശാസ്താംകോട്ട നാടക കളരിയിലേക്ക് പോയത്?
നാടകവുമായിട്ട് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വീട് ഒരു നാടക റീഹേഴ്സൽ ക്യാമ്പായിരുന്നു എന്ന് പറയാം. അത് കെ പി എസ് സിക്ക് മുമ്പുള്ള പ്രാദേശിക നാടകങ്ങളുടെ ഒരു ധാരയുണ്ട്. പിന്നീടത് ചില കമ്പനി നാടകങ്ങളായിട്ട് മാറുക. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടെ ആറാട്ടുപുഴ വില്ലേജ് കായംകുളത്തെ. അതിനുള്ള പ്രചോദനമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പഴയ വള്ളികുന്നം സമരം, പുന്നപ്ര വയലാർ സമരം, ഈ കാലത്തൊക്കെ അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ഒളിവിലിരുന്ന ഒരു പ്രദേശമാണ്. കാരണം ഒരു വശത്ത് കായംകുളം കായലും മറുവശത്ത് അറബിക്കടലും ആയിട്ടുള്ള ഒരു നീണ്ട ഐലൻഡാണ് ഈ ആറാട്ടുപുഴ എന്ന് പറയുന്നത്. ദീർഘകാലം അവരൊക്കെ ആ ഒളിവിലിരുന്നതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശത്തൊരു വലിയ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാകുന്നുണ്ട്. മറ്റ് ജാതി മത ഇതിനൊക്കെ അതീതമായിട്ടുള്ളൊരു പ്രബുദ്ധത. അപ്പോൾ ആ കാലത്തെ ആ നാടകങ്ങൾ ഒക്കെ റീഹേഴ്സൽ കണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു കുട്ടിയെന്ന് പറയാം. ഈ റീഹേഴ്സൽ ക്യാമ്പിൽ തന്നെയാണ് ഈ സംഗീത സംവിധാനം, അതുപോലെ പാട്ടെഴുതുന്ന ആളുകൾ. പ്രത്യേകിച്ച് എനിക്ക് അന്ന് പാട്ടെഴുതാൻ വരുന്ന കവികളോടൊക്കെ വലിയ ആരാധനയായിരുന്നു. എനിക്ക് സാഹിത്യത്തിലാണായിരുന്നു താല്പര്യം ആ ചെറുപ്പത്തിലേ ഉള്ളത്. അപ്പോൾ അവർ അവിടെ പാട്ട് ഒരു മുറിയിലിരുന്ന് പാട്ടെഴുതുന്നു, മറ്റൊരു സ്ഥലത്ത് ഇരുന്ന് ഇത് സംഗീത സംവിധാനം ചെയ്യുന്നു. ഇതൊക്കെ എനിക്കൊരു ഉത്സവ പ്രതീതിയാണ് എൻ്റെ ജീവിതത്തിൽ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വൈകിട്ട് വരുമ്പോൾ തന്നെ വളരെ തിരക്കിട്ടാണ് വരുന്നത്. ഇതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ധാരാളം പേര് വീട്ടിലങ്ങനെ, ഒരു വീടല്ല എന്നുള്ള മട്ടാണത്, ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനം പോലെ ഒരു സ്ഥലത്താണ് ഞാൻ വളർന്നത്. അങ്ങനെ എനിക്ക് കുട്ടിക്കാലത്ത് മുതൽക്ക് തന്നെ നാടകത്തോടുള്ള അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അക്കാലത്തെ നാടകങ്ങൾ അത്രയൊന്നും പ്രസിദ്ധപ്പെട്ട നാടകങ്ങളൊന്നുമല്ല. തമിഴ് സംഗീത നാടകത്തിൽ നിന്ന് കെ പി എസ് സി നാടകത്തിലേക്ക് പോകുന്നതിനിടയിലുള്ള ഒരു ഘട്ടമാണത്. അതിൻ്റെ പേരൊക്കെ തന്നെ ആ കൈരളി പ്രബോധിനി സംഗീത നടന സഭ എന്ന് പറയുന്ന പഴയ തമിഴ് നാടകത്തിൻ്റെ പേരിലുള്ള ഒരു സ്വഭാവമാണ് അതിനുള്ള. വളരെ കുട്ടിക്കാലത്തുള്ള നാടകത്തിൻ്റെ ഓർമ്മ, എൻ്റെ അച്ഛൻ ഒരു മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു നാടകത്തിൻ്റെ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത് ഒരു തൊഴിലാളി സമരം നടക്കുന്നു. ആ തൊഴിലാളി സമരത്തിൽ വെടിയേറ്റ അമ്മയെ രണ്ട് കയ്യിലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വലിയ സ്പീച്ച് നടത്തുകയാണ് എൻ്റെ അച്ഛൻ. ഇതൊക്കെ ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ നാടക ഓർമ്മയാണത്. അപ്പോൾ നാടകത്തിൻ്റെ സ്വഭാവമൊക്കെ പൊളിറ്റിക്കലാണ്. ഇപ്പോൾ മുന്നേറ്റം നാടകം, അതുപോലെ തന്നെ നാട്ടിൻപുറം നാടകം, ഇതൊക്കെ ഇതിൻ്റെ നാടകങ്ങളുടെ പേര് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. എൻ്റെ അച്ഛനും ഒരു നടനായിരുന്നു. കലാപ്രവർത്തനത്തിലേക്കാണ് അന്നത്തെ യുവാക്കൾ ഒക്കെ തിരിഞ്ഞ്. അന്നത്തെ യുവാക്കൾ നമുക്ക് എൻ്റെ അച്ഛൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ഒക്കെ കലാകാരന്മാരായിട്ട് ഒട്ടേറെ പേര് മാറി. പലരും എഴുത്തുകാരായിട്ട് നാടകരചയിതാക്കളായിട്ട് മാറി, നടന്മാരായിട്ട് മാറി. അന്നത്തെ ആ യുവാക്കളിൽ ആരും തന്നെ പ്രസിദ്ധരായിട്ടില്ല. അവരൊക്കെ വളരെ കഴിവുള്ള കലാകാരന്മാരായിരുന്നു. എന്നാൽ ഒരാൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പിന്നീട് പ്രസിദ്ധനായിത്തീരുന്ന ഒരാളാണ് കെ കെ കുന്നത്ത്. പല നിലയിൽ അദ്ദേഹം പ്രസിദ്ധനായിത്തീർന്നു. പ്രധാന നടനായിരുന്നു അദ്ദേഹം ആ കാലത്ത്. പിന്നീട് അദ്ദേഹം നാടകരചനയിലേക്ക് തിരിഞ്ഞു. കെ കെ കുന്നത്തിൻ്റെ കടലമ്മ പോലുള്ള നാടകങ്ങൾ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നു. പിന്നീട് അദ്ദേഹം ഉദയ സ്റ്റുഡിയോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തോ ചില വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തകഴിയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തുകൂടിയായിരുന്നു കെ കെ കുന്നത്ത്. ചെമ്മീൻ സിനിമയാകുമ്പോൾ കെ കെ കുന്നത്തിനെ കൊണ്ടാണ് അതിൻ്റെ ഒരു തിരക്കഥ എഴുതിക്കാനായിട്ട് തകഴി തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. പിന്നെ അത് അന്നത്തെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെയൊക്കെ താല്പര്യങ്ങൾ, സംവിധായകൻ്റെ താല്പര്യമൊക്കെ അനുസരിച്ച് വേറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും കെ കെ കുന്നത്ത് അതിനൊക്കെ പോകുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പിന്നീട് അവിടെ കരിമണൽ ഖനന വിരുദ്ധ സമരത്തിൻ്റെ നേതാവായിട്ടാണ് മാറിയത്. ആ അവസാന കാലത്ത് വളരെ ക്ലേശത്തിൽ ആയിരുന്നു. കാരണം ആ കരിമണൽ വിരുദ്ധ സമരത്തിൽ അദ്ദേഹം വളരെ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ പറ്റി. കാരണം അന്ന് പല ആളുകളും കരിമണൽ വിറ്റ് വലിയ പണക്കാരായിട്ട് മാറി. പക്ഷേ കരിമണൽ വിരുദ്ധ സമരത്തിൻ്റെ വേണ്ടി കുന്നത്ത് നിലനിന്നതുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹം ദരിദ്രനായിട്ട് തീരുകയാണ് ഉണ്ടായത്. അച്ഛൻ്റെ തലമുറയിൽപ്പെട്ട നിരവധി പേർ സംസ്കൃത പാണ്ഡിത്യമുള്ള ആളുകളുണ്ടായിരുന്നു. കഥകളിയിലും അതുപോലെ ക്ലാസിക്കൽ കലകളിലൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. ഇങ്ങനെ പല മേഖലകളിൽ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരിൽ ഏറ്റവും പ്രസിദ്ധനായി തീർന്ന ആൾ കെ കുന്നത്താണ്. കുന്നത്തിനോടൊപ്പം തന്നെ അഭിനയത്തിലും രചനയിലും ഒക്കെ കഴിവുള്ള, കവിത എഴുതുന്നതിലും ഒക്കെ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ പ്രസിദ്ധരായി തീരാഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് മലയാള നാടകവേദിയുടെ ഒരു പരിവർത്തന ഘട്ടത്തിൽ പെട്ടുപോയവരാണ് അവരൊക്കെ എന്ന് തോന്നുന്നു. അത് അവിടെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ മലബാറിലെ നാടകവേദിയും തിരുവിതാംകൂറിലെ നാടകവേദിയും തമ്മിലൊരു താരതമ്യം നടത്തേണ്ടതായിട്ടുണ്ട്. താഴേക്കിടയിൽ നിന്ന് പല പല ഗ്രാമീണ നാടക സംഘങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടാണ് ഒരു മലബാർ നാടകവേദി ഉണ്ടാകുന്നത്. കെ പി ഉമർ, നെല്ലിക്കോട് ഭാസ്കരൻ, കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു വരെയുള്ള ആളുകളൊക്കെ ഗ്രാമീണ നാടകവേദിയിൽ നിന്ന് വളർന്ന് പിന്നീട് പ്രസിദ്ധ കലാകാരന്മാരായിട്ട് ഉയർന്നു പോയവരാണ്. കാരണം അവരുടെ വളർച്ചയെ തടയുന്ന വിധത്തിലുള്ള ഒന്നും അവർക്ക് മുകളിലുണ്ടായിരുന്നില്ല. പക്ഷേ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്, കായംകുളം ആണ് ഈ പ്രദേശത്താണ് ഈ കലാകാരന്മാരൊക്കെ ഉയർന്നു വന്നെങ്കിലും അപ്പോഴേക്കും പാർട്ടി നേതൃത്വത്തിൽ പാർട്ടി അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഒറ്റ നാടകവേദി ഉണ്ടായിരുന്നുള്ളൂ, അത് കെ പി എസ് സി ആണ്. അപ്പം മുഴുവൻ കലയുടെ ഒരു കേന്ദ്രമായിട്ട് കെ പി എസ് സി അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ കെ പി എസ് സി വഴി മാത്രമാണ് പിന്നീട് ഇവിടെ ഇടതുപക്ഷ നാടകവേദി വരുന്നത്. കെ പി എസ് സിയുടെ വളർച്ചയും അതിൻ്റെ വ്യാപനത്തിനും ഇവരെല്ലാം അടിയിൽ പെട്ടുപോയി. മലബാറിലെ പോലെ അവർക്ക് സ്വതന്ത്രമായിട്ട് ഉയർന്നു വരാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊരു ചരിത്ര പ്രതിഭാസമുണ്ട്. കെ പി എസ് സി നാടകങ്ങളുടെ സ്വഭാവത്തിലും അപ്പോഴത്തേക്ക് വ്യത്യാസം വരികയും കൂടുതൽ ജനങ്ങളതിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരു വശം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട പല കലാകാരന്മാരുടെ ഒരു കേന്ദ്രമായി, കാരണം തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല ഭാഗത്തു നിന്ന് വന്നു ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ചായ്വുള്ള കലാകാരന്മാരെല്ലാം ഒരുമിച്ച് ചേർന്നൊരു സങ്കേതമാണല്ലോ. അതിനൊരു രാഷ്ട്രീയ പിൻബലവും ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് അക്കാലത്ത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ആളുകളിൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വന്ന് ഈ കെ പി എസ് സി അല്ലെങ്കിൽ കാളിദാസ കലാകേന്ദ്രം പോലുള്ള നാടക സംഘങ്ങളിലൊക്കെ വന്നവരിൽ പ്രധാനികളായിട്ടുള്ളവരാണ് സി ജി ഗോപിനാഥ്. സംഗീത നാടകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സി ജി ഗോപിനാഥ്, അതുപോലെ വൈക്കം ചന്ദ്രശേഖരൻ നായർ. അവരൊക്കെ ഈ വലിയ നാടകവേദികളിലെ ഭാഗമായതോടുകൂടി അവരൊക്കെ പ്രസിദ്ധരായിത്തീർന്നു. മറ്റവരെല്ലാം ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് സംഭവിച്ചത്. തോപ്പിൽ ഭാസിയുടെ ആദ്യ എൻ്റെ മകനാണ് ശരിയെന്ന് പറയുന്ന നാടകത്തിൻ്റെ ആദ്യ രൂപങ്ങളൊക്കെ എഴുതുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. എൻ്റെ വീടിൻ്റെ തെക്കേ മുറിയിലിരുന്നിട്ടാണ് എഴുതുന്നത്. വീട്ടിൽ ചില ഹാളുകളൊക്കെ ഉണ്ട്, വലിയ ഒരു ഇതായിട്ടുള്ളൊരു വീടാണ്. ആ ഒരു അന്തരീക്ഷം അങ്ങനെ എന്നെ നാടകത്തോട് ആഭിമുഖ്യമുള്ള ഒരാളാക്കി മാറ്റിയിരുന്നു എന്ന് പറയാം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഒരർത്ഥത്തിൽ. പിന്നെ ഞാൻ എം എ വിദ്യാർത്ഥിയായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വരുമ്പോൾ ഈ നാടക കളരിയെക്കുറിച്ച് അറിയുകയും അങ്ങനെ നാടക കളരിയിൽ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നതിന് വേണ്ടി ഞാൻ ജി ശങ്കരപിള്ള സാറിനൊരു കത്തയക്കുന്നു. ശങ്കരപിള്ള സാറിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുകയും നാടകങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളേ ഉള്ളൂ. അപ്പോൾ നാടകത്തിനൊരു കളരി ഉണ്ടാകുന്നതിനെക്കുറിച്ച് അന്ന് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സൈഡ്. അതാണ് പക്ഷേ അതുമാത്രമായിരുന്നില്ല എന്നെ ശാസ്താംകോട്ട നാടക കളരിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. ഈ അന്ന് അക്കാലത്തെ ഈ ഇടതുപക്ഷ കലാചിന്ത, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എം എ വിദ്യാർത്ഥി ആയപ്പോഴത്തേക്ക് അത്തരം ആശയങ്ങളുടെയൊക്കെ സംഘടനകളൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. കാരണം ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാഹിത്യത്തെക്കുറിച്ചും കല കലയ്ക്ക് വേണ്ടിയാണോ അതോ സമൂഹത്തിന് വേണ്ടിയാണോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞു. ഞാൻ എം എ വിദ്യാർത്ഥിയാണ് നിലക്കണം അന്ന്. അപ്പോൾ അന്ന് ഭൂരിപക്ഷം ഇടതുപക്ഷക്കാരും കല സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കുന്നവരാണല്ലോ. ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട നാടകവുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്. അതേസമയം ഞാൻ ബഹുമാനിക്കുന്ന പല ആളുകളും അങ്ങനെ ആ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തുള്ളവരായിരുന്നില്ല. അതാണ് അപ്പോൾ ഈ ശങ്കരപിള്ള സാറിന് അയ്യപ്പ പണിക്കർ, പിന്നെ എം ഗോവിന്ദൻ, നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ് അവരൊക്കെ. പക്ഷേ അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ധാരയിലുള്ള ആളുകളായിരുന്നില്ലല്ലോ. അപ്പോൾ കലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുക, ഏത് ഈ തരത്തിലുള്ള പ്രചരണമല്ല, കല ഒരു ഉപകരണമല്ല, കലാസൃഷ്ടിക്കൊരു സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വമുണ്ട്. അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ഒരാശയത്തോട് എനിക്ക് പ്രത്യേകിച്ച് മോഡേണിസത്തോട് ഒരു ആഭിമുഖ്യമുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് ഞാൻ ആ പ്രായത്തിൽ തന്നെ അയ്യപ്പ പണിക്കരുടെ കവിതകൾ വായിച്ചിട്ടുള്ളതാണ്. നാടകങ്ങളൊന്നും അന്ന് കണ്ടു തുടങ്ങിയിരുന്നില്ല, എങ്കിലും ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണല്ലോ, എം വി ദേവൻ, അയ്യപ്പ പണിക്കർ, എം ഗോവിന്ദൻ, സി എൻ സി ഉണ്ടെന്ന നായർ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സംഘം ഉണ്ടെന്ന്. അവരൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആൻറ്റി കമ്മ്യൂണിസ്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. സി ജെ തോമസിൻ്റെയൊക്കെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാലും എനിക്ക് കലയുടെ രംഗത്തുള്ള ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കലാചിന്തയിൽ യാന്ത്രികമായ ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് എനിക്ക്, വെറും പ്രചരണമല്ല കല, കാരണം എനിക്ക് സാഹിത്യത്തോടും കവിതയോടും ഒക്കെ വലിയ ആസക്തിയുള്ള ആളാണ്. അത് വെറും പ്രചരണത്തിൻ്റെ പേരിലല്ലല്ലോ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ ആ ആസ്വദിക്കുന്ന എലമെൻ്റ് എന്താണ് എന്നറിയാനുള്ള ഒരു താല്പര്യം അന്ന് എൻ്റെ അന്നത്തെ പ്രായത്തിൽ വെച്ച് പരിമിതമായ തോതിലെങ്കിലും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ വശത്തേക്ക് കടക്കുക. പിന്നെ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള കലാസങ്കല്പത്തിന് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മോഡേണിസത്തിൻ്റെ വേൾഡ് എന്താണെന്ന് അറിയാനുള്ള താല്പര്യം, അതിന് വേറെ വഴികളുണ്ടായിരുന്നില്ല. ഈ രണ്ട് ഘടകങ്ങളാണ് എന്നെ ഈ ശാസ്താംകോട്ട നാടകക്കളരിയിലേക്ക് ആകർഷിച്ചതെന്ന് ചുരുക്കത്തിൽ പറയാം.
ആ നാടക കളരിയിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയെടുത്തത്?
നാടകക്കളരി എനിക്കൊരു പുതിയ ലോകം തുറക്കുക തന്നെയായിരുന്നു ചെയ്തത്. ഞാനീ അന്വേഷിച്ച ഈ പറഞ്ഞ പുതിയ സെൻസിബിലിറ്റിയെക്കുറിച്ചുള്ള ആ സെൻസിബിലിറ്റിയുടെ ലോകത്തെ കടക്കാനുള്ള ഒരു ആഗ്രഹമാണല്ലോ എന്നെ അങ്ങോട്ട് നയിച്ചത്. പക്ഷെ അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഇത്തരം കവികളും കലാകാരന്മാരും നാടകകൃത്തുക്കളും നടന്മാരും ചിന്തകരും ഒക്കെ ഒന്നിച്ച് ചേരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുക, ഏതാണ്ട് രണ്ടാഴ്ച ഏറെ നീണ്ടുനിന്ന ഒരു കളരിയാണത്. അപ്പോൾ അവിടെ നിരവധി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഇവരുടെ നാടകക്കളരിയിൽ. നാടക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ, എല്ലാ നാടക പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഉള്ള ക്ലാസ്സുകൾ. ഇപ്പോൾ രാമാനുജത്തെപ്പോലെ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ പി നാരായണ പിഷാരടി ഉണ്ടായിരുന്നു സംസ്കൃത നാടകത്തെക്കുറിച്ച് എടുക്കാൻ. പിന്നെ അതുപോലെ ജി കുമാരപിള്ള, അയ്യപ്പ പണിക്കർ, എൻ കൃഷ്ണപിള്ള, സി എൻ ശ്രീകണ്ഠൻ നായർ, കുമാരവർമ്മ, അതുപോലെ അവിടെ അന്ന് ക്ലാസ് എടുക്കാനുണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ ഈ സാവിത്രിക്കുട്ടി, അവർ അന്ന് കാനഡയിൽ നിന്ന് അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഒക്കെ പഠിച്ചു വന്ന ഒരു സ്ത്രീയാണ്. ഇവരെല്ലാം വന്ന് ക്ലാസ്സുകൾ എടുത്തിരുന്നു അന്ന്. അതുപോലെ എം ഗോവിന്ദൻ അവിടെ ആ ക്യാമ്പിൽ ആദ്യന്തം ഉണ്ടായിരുന്നു. ഇവരെല്ലാം പൊതുവെ അന്ന് ഈ സംവിധായകൻ്റെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചുള്ള ആ ഒരു സങ്കല്പമാണ് അവിടെ അവരവതരിപ്പിച്ചത്. മറ്റേ ഇപ്പോൾ പഴയ ഈ പാർട്ടി നാടകങ്ങളിലൊന്നും അങ്ങനെ ഒരു സങ്കല്പം ഇല്ലല്ലോ. എങ്ങനെ ഈ ആളുകളെ ഇത് ഈ ആശയം അങ്ങോട്ട് ഏൽപ്പിക്കാം, അടിച്ചേൽപ്പിക്കുക എന്ന് പറയേണ്ട, ആളുകളെ ഈ ആശയം അങ്ങോട്ട് ആളുകളിലേക്ക് കടത്തിവിടാമെന്നുള്ളതാണ് അവർ നോക്കുന്നതൊക്കെ തന്നെ. കെ പി എസ് സിയുടെ നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇതല്ല, ഇതൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് നാടകത്തെ എങ്ങനെ കാണാം എന്നുള്ളത് ആയിരുന്നു അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എൻ്റെ പിന്നിലൊരു സംവിധായകൻ ഉണ്ടാവുക, അയാളുടെ ഒരു സൃഷ്ടി എന്ന നിലയിൽ നാടകം അവതരിപ്പിക്കുന്നതിന് മറ്റെല്ലാ നടീ നടന്മാരെയും രംഗവിധാനങ്ങളെയും ഉപകരണങ്ങളെയും ഒക്കെ എങ്ങനെ അയാൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർക്കുന്നു എന്നുള്ള ആ ഒരു സിദ്ധാന്തമായിരുന്നു അന്ന്. അത് എനിക്ക് തോന്നുന്നു ഗോർഡൻ ക്രെയ്ഗ് അങ്ങനെയൊക്കെയുള്ള അമേരിക്കൻ സംവിധായകരുടെ ആശയങ്ങളൊക്കെ അന്ന് അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. കൂടുതൽ നാടകത്തിൻ്റെ കണ്ടൻറ്റിനായിരുന്നില്ല അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പ്രോഡക്റ്റായിട്ട് അവതരിപ്പിച്ചത് സി ജെ തോമസിൻ്റെ ക്രൈം നാടകമാണ് അവതരിപ്പിച്ചത്. ക്രൈം നാടകം അവതരിപ്പിക്കുമ്പോൾ ഈ ഇതിനു മുമ്പേ ക്രൈം നാടകം വായിച്ചിട്ട് പോലുമില്ല. ഞാനും ഒരു അതിനകത്ത് അഡ്വക്കേറ്റായിട്ട് അഭിനയിച്ചു, പലരെയും അങ്ങനെ കൂട്ടി. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു സാരാംശം പറയുന്നതല്ലാതെ നമ്മൾ നാടകം പഠിക്കുന്നില്ല, ഇതിൻ്റെ ടെക്സ്റ്റ് പഠിക്കുന്നില്ല. കാരണം എന്താ, ഈ സംവിധായകൻ നമ്മൾക്ക് എങ്ങനെയെല്ലാം മൂവ് ചെയ്യണമെന്നും എന്തെല്ലാം ഡയലോഗ് പറയണമെന്നും മാത്രമേ പറയുന്നുള്ളൂ നമ്മളോട്. നമ്മളത് വലുതായിട്ട് അറിയേണ്ട കാര്യമില്ല എന്നുള്ളൊരു മട്ടിലാണ് അവരൊക്കെ എടുത്തത്. സംവിധായകൻ്റെ സൃഷ്ടിയാണ് നാടകം എന്ന സങ്കല്പത്തിനാണ് ഊന്നൽ കൊടുത്തത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ജഡ്ജ്മെൻ്റൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ. പക്ഷേ അന്നൊക്കെ എനിക്കിതൊക്കെ എൻ്റെ മുമ്പിൽ പുതിയ വാതിലുകൾ തുറന്നിടുന്ന ഒരനുഭവമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയാം. അങ്ങനെ ഒരു പുതിയ ലോകമാണ് എനിക്ക് ആ നാടക കളരി എനിക്ക് ഉണ്ടാക്കിയതെന്ന് പറയാം.
പല ചർച്ചകളിലും നമ്മൾ ഈ പുരുഷന്മാരായിട്ടുള്ള സംവിധായകരെക്കുറിച്ചും പുരുഷന്മാരായിട്ടുള്ള നടന്മാരെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നി നാടകത്തിൻ്റെ ഈ ചർച്ചകളിലൊന്നും ഒരിക്കലും കേൾക്കാത്തൊരു പേരാണ് ഈ പറഞ്ഞ കാനഡയിൽ നിന്ന് വന്ന സാവിത്രി കുട്ടിയെക്കുറിച്ച്. അവരെന്താണ് ചെയ്തതെന്നുള്ളതൊന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം.
വളരെ കാലം മുമ്പുള്ള ഒരു കാര്യമല്ലേ, എനിക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല എന്ന്. ഇവരെല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ വെച്ച് നമ്മൾക്ക് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ രീതിയിലാണ് ആ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അയ്യപ്പ പണിക്കർ ഒരു ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഷേക്സ്പിയർ നാടകങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കെ പി നാരായണ പിഷാരടി സംസ്കൃത നാടകങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു എന്നതുപോലെ, ഈ ഓരോരുത്തരും അവരുടെ ഫീൽഡിൽ അവർക്ക് പറ്റുന്ന ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സുകളായിരുന്നു അതൊക്കെ തന്നെ. ഈ ക്ലാസ്സുകളുടെ എല്ലാം ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് മോഡേണിസത്തോട് ആഭിമുഖ്യമുള്ളതാണ്. പ്രചരണപരതയല്ല, ഇതിൻ്റെ ആർട്ടാണ്, ഇതിൻ്റെ സങ്കേതമാണ് പ്രധാനം. അതിലാണ് അവർ ഊന്നൽ കൊടുത്തത്. കാരണം കേരളത്തിൽ അതിനു മുമ്പ് നാടകം ഒരു പഠിക്കേണ്ട കാര്യമാണ് എന്നാരും ചിന്തിക്കുന്നില്ല. നാടകം എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. സംഗീതം പോലെ പഠിക്കേണ്ട ഒരു കാര്യമാണിത്, പഠിച്ചെങ്കിലേ നാടകം ഒരു കലയാവൂ എന്നുള്ള ബോധ്യമാണ് ഇവരുടെയൊക്കെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത്.
ബി രാജീവൻ എന്ന് പറയുന്നൊരു എം എ വിദ്യാർത്ഥി, അതിനുശേഷം അധ്യാപകനാകുന്നുണ്ട്, അതിനുശേഷം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഒക്കെ പോകുന്നുണ്ട്, നാടകങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അവയൊന്നും നാടകക്കളരി മുന്നോട്ട് വെച്ച ദർശനങ്ങളോ രീതികളോ വെച്ചുകൊണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മാഷ് അത്തരത്തിൽ നാടകക്കളരിയെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് വഴിമാറി വേറെ ചില രീതികളിലേക്ക് പോയത്?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിപ്പോൾ ഈ കല സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന ഒരാശയം ഒരു വശത്ത്, അത് വളരെ മെക്കാനിക്കലായിട്ടാണ് വികസിച്ചു വന്നത്. അതുപോലെ തന്നെ ആയിരുന്നു ഈ കല കലയ്ക്ക് വേണ്ടിയാണെന്ന് വാദിക്കുന്നവരുടെയും പിന്നെ നിലപാടുകൾ. ഈ ഒരു ഡൈക്കോട്ടമി ഉണ്ടല്ലോ, ഇതെനിക്ക് ആദ്യം മുതൽ തന്നെ താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. കലയ്ക്ക് ഇങ്ങനെ രണ്ട് വഴികൾ കൽപ്പിക്കുന്നത്, ഇതിനെ എങ്ങനെ യോജിപ്പിക്കാം, ഇതെങ്ങനെയാണ് കല ഒരേ സമയം മനുഷ്യ സമൂഹത്തിന് വേണ്ടി ആയിരിക്കുന്നത്, അതേസമയം കലാസൃഷ്ടികൾ അതിൻ്റെ ഓട്ടോണമി നിലനിർത്തുന്നത്, ഇങ്ങനെയുള്ള ഒരു സൗന്ദര്യ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ നാടകക്കളരിയുടെ ശുദ്ധ നാടകവാദത്തോട് എനിക്ക് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നതും. എന്നാലും ഞാൻ ആ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ടുണ്ട് പല സമയത്തും. ഈ ആ നാടകക്കളരി വന്ന് കഴിഞ്ഞ ആ വർഷം തന്നെ ഫസ്റ്റ് എം എക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഡേക്ക് ഞാൻ സംവിധാനം ചെയ്തൊരു നാടകമാണ് അവതരിപ്പിക്കുന്നത്.
ബി രാജീവ മാഷ് സംവിധാനം ചെയ്തൊരു നാടകം, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു, ആരൊക്കെ അഭിനയിച്ചു, എങ്ങനെയായിരുന്നു എന്ന്.
കോളേജ് സ്റ്റുഡൻസാണ് അഭിനയിക്കുന്നത്. അന്ന് ഈ നാടകക്കളരി തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ജോർജ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇപ്പോൾ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാടകത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്, നല്ല നടനാണ്, നാടകകൃത്താണ്. കലാകൗമുദിയിലൊക്കെ നാടകങ്ങൾ, ഏകാംഗ നാടകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പി കെ വിക്രമൻ നായർ ട്രോഫി മത്സരം എന്ന് പറയുന്നൊരു മത്സരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അവിടെ ഈ ജോർജിൻ്റെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അന്നത്തെ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡും അന്ന് ജോർജിനാണ്. ജോർജ് എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് ശാസ്താംകോട്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ജോർജ് എഴുതിയ ഒരു നാടകമാണ്, ഏകാംഗ നാടകമാണ്, അതിൻ്റെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഇപ്പോൾ അന്ന് ഞാൻ സംവിധാനം ചെയ്യുന്നത്, ജോർജ് ഈ കളരി എന്ന് വന്ന ആളാണ്, ജോർജ് അഭിനയിക്കുന്നൊരു നാളെ, ഞാൻ അഭിനയിക്കുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് പഠിച്ച ഒരു കാര്യം, ഈ സംവിധായകൻ്റെ കലയാണ് നാടകം എന്നുള്ളതാണല്ലോ. ഈ രംഗത്ത് കഥാപാത്രങ്ങൾ എങ്ങനെ മൂവ് ചെയ്യണമെന്നുള്ളത് നടന്മാരല്ല തീരുമാനിക്കുന്നത്, സംവിധായകൻ നേരത്തെ ചോക്കുകൊണ്ട് വരച്ച വരകളുണ്ട്, വരകളും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന ഡയലോഗ് പറയുമ്പോൾ ഇന്ന വട്ടത്തിൽ നിൽക്കണം എന്നാണ്. അപ്പോൾ ഇയാൾ തിരിഞ്ഞു വരുമ്പോൾ ഇന്ന വഴിക്ക് തിരിഞ്ഞു വരണം. ഇതിനെല്ലാം സ്റ്റേജിൽ ഈ വര ഇട്ടണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇത് പഠിച്ചിട്ട് ആ ടെക്സ്റ്റ് വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ ചോക്ക് കൊണ്ട് വരകളൊക്കെ ഉണ്ടാക്കി വട്ടങ്ങളൊക്കെ ഇട്ട് കഥാപാത്രങ്ങളെ എങ്ങനെ മൂവ് ചെയ്യിച്ച് അങ്ങനെയാണ് റിഹേഴ്സൽ എടുക്കുന്നത്. റിഹേഴ്സൽ എടുത്ത് ഏതാണ്ട് ശാസ്താംകോട്ടയെന്ന് പഠിച്ച് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ആ നാടകം അവതരിപ്പിച്ചത്. പിന്നെ അധികം ഞാൻ മുന്നോട്ട് പോയില്ല. ഞാൻ പിന്നെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളായി. പിന്നീട് സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് പൊളിറ്റിക്സിൽ വന്നു. പിന്നെ ശങ്കരപ്പിള്ള സാറ് സംവിധാനം ചെയ്ത ഒരു നാടകത്തിൽ, അതായത് ഈ ശ്രീമൂലം ലൈബ്രറി ഉണ്ടല്ലോ, വഞ്ചിയൂർ ലൈബ്രറിയുടെ ഹാളിലാണ് അന്ന് ജി ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങളുടെ റിഹേഴ്സൽ നടക്കുന്നത്. അവിടെ ഒരു നാടക റിഹേഴ്സലിന് ഞാൻ പോയി. ഗോപിയുണ്ടെന്ന്, ഗോപി ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അന്ന് വേണുക്കുട്ടൻ നായരുണ്ട്. അന്ന് ഞാനും ആ നാടകത്തിലൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കാനായിട്ട് പോയിരുന്നു. അത് പിന്നെ എനിക്ക് അതിന് അത് തുടരാനായിട്ടുള്ളൊരു ഇതുണ്ടായില്ല. അപ്പോഴത്തേക്ക് ഈ നമ്മുടെ രാഷ്ട്രീയത്തിലും തത്വചിന്തയിലും ഒക്കെ ഉള്ള സൗഹൃദങ്ങളാണ് പിന്നീട് വന്നത്. മേഘനാഥൻ, കെ വേണു തുടങ്ങിയ ആളുകളൊക്കെ, അങ്ങനെ പലരും ആ രീതിയിലാണ് പിന്നീട് നമുക്ക് അന്ന് പോയത്. അന്ന് പിന്നെ നമ്മൾ കൂടുതൽ അസ്തിത്വവാദ തത്വചിന്തയിലേക്കുമൊക്കെ അങ്ങനെ പോകുന്ന ഒരു വഴിയായിരുന്നു അത്. ആ എന്തുകൊണ്ടോ എനിക്ക് ഡീറ്റെയിൽസ് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പിന്നെ ശങ്കരപ്പിള്ള സാറുമായിട്ട് ആ വിധത്തിലൊരു നാടക വിദ്യാർത്ഥി എന്ന നിലയിലുള്ള ബന്ധം പിന്നെ തുടർന്നില്ല. പിന്നെ ഞാൻ പിന്നെ ഡ്രാമ സ്കൂളിൽ ചില പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. ചേരപ്പിള്ള സാർ അവിടെ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് പിന്നീട് അങ്ങനെയാണ് ബന്ധമുണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നാൽ രാഷ്ട്രീയമായിട്ട് നേരത്തെ പറഞ്ഞ അന്വേഷണം ബന്ധപ്പെടുത്തി കാണാൻ എനിക്ക് കഴിഞ്ഞത് ശുദ്ധകല കല കലയ്ക്ക് വേണ്ടി നാടകം ശുദ്ധ നാടകത്തിന് വേണ്ടിയല്ലെന്നും നാടകം വെറും പ്രചരണമല്ലെന്നും ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പ്രതിഭാസമാണ് നാടകമെന്ന് എനിക്ക് ബോധ്യം വന്നത് ജനകീയ സാംസ്കാരിക വേദി കാലത്താണ്. കാരണം വളരെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ പക്ഷത്തു നിന്നാണ് അത് വരുന്നത്. അതേസമയം അന്നത്തെ നാടകങ്ങൾ ഇപ്പോൾ നാടുഗദ്ദിക, സ്പാർട്ടാക്കസ്, അമ്മ തുടങ്ങിയ നാടകങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ പ്രചരണ നാടകങ്ങളായിരുന്നില്ല. അതൊക്കെ വലിയ ഉയർന്ന കലാസൃഷ്ടികളായിരുന്നു. ഇത് ഈ നാടകങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അതേസമയം അത് വളരെ ഉയർന്ന കലാസൃഷ്ടികളുമാണ്. ഈ യോജിപ്പാണ് അവിടെ ഞാൻ എന്താണോ ആദ്യം കളരിയിൽ കാലം മുതൽ അന്വേഷിച്ചത് അത് കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയത്തെയും എൻ്റെ കലാബോധത്തെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന നാടകങ്ങളായിരുന്നു അതൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രചാരകനായിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ നാടുഗദ്ദിക അവതരിപ്പിക്കുന്നിടത്തെല്ലാം അതിന് ആമുഖം പറയാനും അതുപോലെ സ്പാർട്ടാക്കസും അമ്മയും ഒക്കെ നാടകങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ആമുഖ പ്രഭാഷണങ്ങൾ നടത്താൻ കേരളം മുഴുവൻ ഏതാണ്ട് എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നാടകം വിട്ടില്ല. ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു പുതിയ എസ്തെറ്റിക്സിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അങ്ങനെ നാടകക്കളരിയുടെ ഒരു നിന്ന് ഞാൻ അതിലെത്തുമ്പോൾ ഒരു വൃത്തം പൂർത്തിയായി എന്ന് പറയാം.
നാടകം സംവിധായകൻ്റെ കല എന്ന് പറയുന്ന ഒരു രീതിയെ കളരി മുന്നോട്ട് വെച്ചെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് നാടകം എഴുത്തുകാരൻ്റെ മാധ്യമമായിട്ട് നമുക്ക് തോപ്പിൽ ഭാസിയിലോ അല്ലെങ്കിൽ പറയുന്ന ഭാഷാ നാടകങ്ങളിലോ കാണാം. പക്ഷേ പിന്നീട് നാടകം അഭിനേതാവിൻ്റെതാണെന്ന് പറഞ്ഞുള്ള ചിന്തകൾ ഒരു 70s-80s ശേഷം നമുക്ക് കാണാം. യൂറോപ്യൻസ് എന്നൊക്കെ ആളുകൾ ഇന്ത്യയിൽ വരികയും ഈ വേരുകൾ തേടുക എന്ന് പറഞ്ഞ തരത്തിൽ ഉള്ള അന്വേഷണങ്ങൾ നടക്കുന്നതാണ് ലോകത്തെമ്പാടും കാണാം. ഇതിനൊപ്പം തന്നെ നാടകം ഒരു കളക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. പ്രചരണത്തിനപ്പുറത്തേക്ക് സാംസ്കാരികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ജനതയുമായി അടുത്തു നിൽക്കേണ്ട പ്രവർത്തനമാണെന്നുള്ള ചിന്തകൾ അതും കാണാം. മാഷ് ഭാഗമായിരുന്ന ജനകീയ സാംസ്കാരിക വേദിയുടെ നാടക സങ്കല്പങ്ങൾ ഇതേ രീതിയിൽ കേരളത്തിൽ പ്രചരണത്തിനപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ വളരെയധികം അടുത്ത് ഇടപെട്ടിരുന്നു. അത് നമുക്ക് കെ ജെ ബേബി മാഷിൻ്റെ നാടുഗതിയിൽ കാണാം, പി എം ആൻ്റണിയുടെ സ്പാർട്ടാക്കസിൽ കാണാം, അതുപോലെ തന്നെ മധുമാഷിൻ്റെ അമ്മയിലും കാണാം. ഈ ജനകീയ സാംസ്കാരിക വേദിയുടെ നാടക സങ്കല്പത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്?
ജനകീയ സാംസ്കാരിക വേദി നമ്മളത് കെ പി എസ് സിയുടെ കാലം മുതൽക്ക് നമ്മളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണത്. കെ പി എസ് സിയിൽ പിന്നെ അഭീഷ് പറഞ്ഞതുപോലെ എഴുത്തുകാരൻ്റെ അയാളുടെ രാഷ്ട്രീയം പറയാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നാടകം വരുന്നത്, അത് അവതരിപ്പിക്കുന്നത് തന്നെ. ഇത് വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ അനുഭവമായിട്ട് വരണം എന്നുള്ളതാണ്. ഒരാശയമായിട്ട് വരാതെ അവർ പങ്കെടുക്കുന്ന ഒരു അനുഭവമായിട്ട് അത് മാറിത്തീരണം എന്നുള്ളത്. എങ്കിലതൊരു കലാസൃഷ്ടിയായെങ്കിലേ അത് സാധിക്കുകയുള്ളത്. ഒരേ സമയം അത് അവരെ രാഷ്ട്രീയമായിട്ട് ബാധിക്കണം, രാഷ്ട്രീയ കലാസൃഷ്ടിയായിട്ട് ബാധിക്കണം. ഇത്തരത്തിലുള്ളൊരു മാറ്റമാണ് അതിനകത്ത്. ശുദ്ധകലയെന്നുള്ള മട്ടിലൊരു ബുദ്ധിജീവികൾക്ക് മാത്രം കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു വസ്തുതയായിരുന്നില്ല. അവരും കൂടി പങ്കെടുക്കുന്ന ഒരു അതാണ്. നേരത്തെയുള്ള പൊളിറ്റിക്കൽ നാടകങ്ങളിൽ തന്നെയും ആ തരത്തിൽ കൂടുതൽ അവരെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കോഴിക്കോട്ടും ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് മൈതാനത്തുമൊക്കെ ആയിരങ്ങളാണ് സ്പാർട്ടാക്കസ് നാടകം കാണാനൊക്കെ കൂടിയിരുന്നതേ. അപ്പോൾ അവരെല്ലാം അതിലിങ്ങനെ പങ്കെടുക്കുന്ന പോലാണ് അന്നത്തെ അനുഭവം ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ ഒരു കളക്റ്റീവായിട്ട് കാഴ്ചക്കാരും നാടകവും തമ്മിലൊരു വ്യത്യാസം ഇല്ലാതായി പോകുന്നത് പോലുള്ള ഒരു അന്തരീക്ഷം അത് നാടുഗതിയേക്കും ഉണ്ടായിരുന്നു ആ സ്വഭാവം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നു, അതൊരു നല്ല പരിവർത്തനമായിരുന്നു മലയാള നാടകത്തിൽ. സാംസ്കാരിക വേദിയിലൊരു സംഭാവനയാണത്. പക്ഷേ അതൊന്നും വേണ്ടത്ര ചരിത്രത്തിൽ വേണ്ടത്ര രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നാണ് പിന്നീട് മൊകേരിയും പി എം ആൻ്റണിയും ഒക്കെ പിന്തുടരുകയാണ് ചെയ്യുന്നത്.
ജനകീയ സാംസ്കാരിക വേദിയുടെ നാടകങ്ങളുടെ അവതരണ രീതിയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളൊന്നും പറയാം. നമുക്കിപ്പം പല ഡോക്യുമെൻറ്റുകളും ഇല്ല, വീഡിയോ ഡോക്യുമെൻറ്റുകൾ അങ്ങനെയൊന്നും ഇല്ല.
ജനകീയ സാംസ്കാരിക വേദിയുടെ നാടകങ്ങൾ അത് വളരെ ചുരുക്കി പറഞ്ഞ ഒരുതരം റിയലിസത്തിൽ നിന്ന് ഒരു എക്സ്പ്രഷനിസത്തിലേക്കുള്ള ഒരു മാറ്റം അതിൽ കാണാം നമുക്ക്. അഭിനയത്തിലും രംഗവേദിയിലും രംഗചലനങ്ങളിലും സംവിധാനത്തിലും എല്ലാം തന്നെയും ആ ഒരു എക്സ്പ്രഷനിസ്റ്റ് എലമെൻ്റ് ഉണ്ടായിരുന്നു അന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോക്ക് വരച്ച് കഥാപാത്രങ്ങൾ നിർത്തുക എന്നുള്ള മട്ടിലായിരുന്നില്ല. ഈ നാടകത്തിൻ്റെ ത്രസ്റ്റ് എങ്ങനെ കാണികളിലേക്ക് എത്തണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു കോടതിരംഗം അവതരിപ്പിക്കുന്നു. കോടതിരംഗം അവതരിപ്പിക്കുമ്പോൾ ജഡ്ജിനിരിക്കുന്നതിൻ്റെ ആ കസേരയ്ക്കും മേശയ്ക്കും ഏതാണ്ട് ഒരു 6 അടി ഉയരം വരും. ജഡ്ജിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ലോ ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3 അടി ഉയരം, അതല്ലേ 2 അടി വീതി ഉള്ള ഒരു വലിയ സാധനമായിരിക്കും. ഈ വിധത്തിൽ ഒരു എക്സ്പ്രഷനിസ്റ്റ് സങ്കേതങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ട് അത് സ്പാർട്ടക്കസ് നാടകത്തിൽ അതുപോലെ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് രംഗവേദിയിൽ ചെയ്യുന്നത്. നിയമപുസ്തകത്തിൻ്റെ പൊള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് പോലെ, ജഡ്ജിൻ്റെ ആ വലിയ വലിയ കസേരയുടെ അത് കാണിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ സ്പാർട്ടക്കസ് തടങ്കൽ കിടക്കുന്ന രംഗം, ചങ്ങലയിട്ട് കിടക്കുന്ന രംഗം എന്ന് പറയുന്നത് അതൊരു ഒരു മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ സംഗീതം ഉപയോഗിക്കും ഇതിനകത്ത്. മ്യൂസിക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അയാളുടെ ആ ചങ്ങല ഈ കിടക്കുന്ന ഒറ്റയ്ക്ക് കിടക്കുന്ന നടുവിൽ കഥാപാത്രം നിൽക്കുന്ന രംഗം വരുന്നത്. ഈ വിധത്തിലുള്ള സാങ്കേതികമായിട്ട് അതിനെ കലാപരമായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, നാടകം എന്തായാലും ഒരു കലാരൂപം തന്നെയാണല്ലോ മൗലികമായിട്ട്, ഈ ഒരു ബോധമാണ് അതിനകത്തുണ്ടായിരുന്നത്. ആ കലാരൂപം വെറും കലാരൂപത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ എങ്ങനെയൊക്കെയോ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് കലാരൂപം തന്നെ എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള സാങ്കേതിക മാറ്റങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ കോമ്പസിഷൻസ്, ഓരോ രംഗവും ഓരോ കോമ്പസിഷനാണ്. അത് എവിടെ നിന്ന് പഠിച്ചു എന്നും എങ്ങനെയാണ് അത് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ നാടക പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണത്, ഓരോ കോമ്പസിഷൻസ് എന്ന് പറയുന്നത്. അതൊക്കെ പിന്നീട് ഇവിടുത്തെ പല നാടക സംവിധായകരും കോപ്പി അടിക്കുകയുണ്ടായി. ഓരോ രംഗങ്ങൾ വരുമ്പോൾ കഥാപാത്രങ്ങൾ ചേർന്ന് നിൽക്കുന്നതും അങ്ങനെയാണ് ഒരു ഈ ഡാൻസ് ഫോംസിലേക്ക് മാറ്റുന്നത്. കഥാപാത്രങ്ങളുടെ മൂവ്മെൻസും അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള അകലവും അടുപ്പവും, അത് വെച്ചുകൊണ്ടുള്ള കോമ്പസിഷൻസ്, അതാണ് ഈ എക്സ്പ്രഷനിസ്റ്റ് സങ്കേതം എന്ന് പറഞ്ഞതാണ്. ഈ ഉപകരണങ്ങൾ മാത്രമല്ല കോമ്പസിഷൻസായി ഓരോ കാഴ്ചയും അവതരിപ്പിക്കുക. ഈ വിധത്തിലുള്ളൊരു വലിയ മാറ്റം അന്ന് നാടകത്തിൽ ജനകീയ സാംസ്കാരിക വേദിയുടെ നാടകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ ആരെങ്കിലും തുടർന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ആ രംഗമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല.
എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ സാഹിത്യ പ്രവർത്തന രംഗത്ത് തന്നെ ബദൽ മാസികകൾ വന്നിരിക്കുന്നതൊരു സമയത്ത് ആ ജനകീയ സംസ്കാരിക വേദിയുടെ ഇടപെടലുണ്ട്. ഇപ്പം വാൾട്ടർ ബെഞ്ചമിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്ന വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഒരു ട്രാൻസ്ലേഷനൊക്കെ വരുന്നത് തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇത്തരത്തിൽ നാടക തർജ്ജമകൾ ഒരുപാട് വന്നിരുന്നില്ല?
ആ തർജ്ജമകൾ വന്നിരുന്നു. പ്രേരണ പിന്നെ മാസികയിൽ തന്നെയും പല നാടകങ്ങളും അന്ന്, നാടകങ്ങൾ മാത്രമല്ല അന്ന് സിനിമ സ്ക്രിപ്റ്റുകൾ, ഹരിജൻ എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് വരുന്ന പ്രേരണയിലാണ്. പിന്നെ നോവലുകളുടെ, കസാൻസാക്കിസിൻ്റെയൊക്കെ നോവലുകളുടെ തർജ്ജമ വരുന്നത്, പിന്നെ ബ്രെക്റ്റിൻ്റെ നാടക ഭാഗങ്ങൾ തർജ്ജമ വരുന്നത്, കവിതകൾ വരുന്നത് ഒക്കെ ഈ ലിറ്റിൽ മാഗസിൻസിൻ്റെ, പ്രത്യേകിച്ചും ഈ ജനകീയ സാംസ്കാരിക വിധ കാലത്തെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള പ്രസക്തി മുതൽക്ക് ഇങ്ങോട്ടുള്ള ലിറ്റിൽ മാഗസിൻസിനകത്ത് അത് വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്.
ശാസ്താംകോട്ട കളരി പിന്നീട് അത് വളർന്ന് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്കൂളായി മാറുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അച്യുത മേനോൻ്റെയൊക്കെ ഇതിൽ അത് സ്റ്റേറ്റിൻ്റെ ഒരു സിലബസായി മാറുകയാണ്. സ്റ്റേറ്റ് ഇതിനെ കണ്ട കാര്യങ്ങൾ, അതിനെ ചെയ്തതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്?
നാടകം ഒരു അക്കാഡമിക് വിഷയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമ വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, അതിനെ നമ്മുടെ സിസ്റ്റത്തിന് അനുകൂലമായിട്ട് നാടകത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള ആ ഒരു പ്രവണത അതിനകത്ത്. സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റികളെല്ലാം പോലെ തന്നെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന് വേണ്ടിയാണല്ലോ, അങ്ങനൊരു സൈഡ് അതിനകത്തുണ്ട്. പക്ഷേ നാടകത്തോട് താല്പര്യപ്പെട്ട കലാകാരന്മാരും കലാകാരികളുമാണല്ലോ അതിൽ പോകുന്നത്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയെ തടഞ്ഞു നിർത്താൻ ഈ സ്റ്റേറ്റിൻ്റെ ഉപാധികൾക്ക് കഴിയില്ല. അവരുടെ ക്രിയേറ്റിവിറ്റി എത്രമാത്രം ശക്തമാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പം മൊഗേരിയെ പോലുള്ള ആളുകൾ ഈ ഡ്രാമ സ്കൂളായിട്ട് ഡയറക്ടറാണ്, അദ്ദേഹത്തെ ആ ഡ്രാമ സ്കൂളിൽ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും, അവരുടെ പൊട്ടൻഷ്യലിനെ അനുസരിച്ചിരിക്കും, അവരുടെ കലാദർശനത്തെ അനുസരിച്ച് ഇരിക്കും അത്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരം. അത് സ്റ്റേറ്റ് അതിൻ്റെ വഴിക്ക് പോവും, കലയും ജനങ്ങളും വേറൊരു വഴിക്ക് പോവും.
വഴി മാറി പോകുമ്പോഴുണ്ടാകുന്ന വഴി എളുപ്പമുള്ള വഴിയല്ല, മുള്ളുകളും കല്ലുകളും നിറഞ്ഞു തന്നെയായിരിക്കും. നമ്മൾ നാടകവേദിയുടെ നാടകത്തിൻ്റെയൊക്കെ കരഘോഷത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. നാടകത്തിൻ്റെ അകത്തുണ്ടാകുന്ന വേദനകളെക്കുറിച്ച് പറയാറില്ല. ജനകീയ സാംസ്കാരിക വേദിയിലൂടെ അതിനെ പിടിച്ച് സാർ യാത്ര ചെയ്ത സമയത്ത് ഒരു ജനപ്രിയ നാടകത്തിൻ്റെയോ നമ്മൾ ഈ കാണുന്ന അക്കാഡമിക് നാടകത്തിൻ്റേതായുള്ള കരഘോഷങ്ങളായിരിക്കില്ലല്ലോ. നമുക്ക് നടക്കാതെ പോകുന്ന നാടകങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവതരണങ്ങളുണ്ടാവും, റിഹേഴ്സലുകളുണ്ടാവും. പക്ഷെ അതുപോലും കളക്റ്റീവിൻ്റെ ഭാഗമാണല്ലോ. ഈ ഒരു നാടക യാത്രയിൽ നടക്കാതെ പോയതിൻ്റെ വിഷമങ്ങൾ, അത്തരത്തിലുള്ള വിഷമം ഉണ്ടായ എന്തെങ്കിലും ഉണ്ടോ?
ജനകീയ സാംസ്കാരികയുടെ നാടകങ്ങളെല്ലാം പൊതുവെ പറഞ്ഞാൽ രാഷ്ട്രീയ നാടകങ്ങളാണല്ലോ. ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള, വൃത്തമായ രാഷ്ട്രീയം പറയുന്ന നാടകങ്ങളായിരുന്നു അതൊക്കെ തന്നെയും. പഴയ രൂപത്തിലല്ലെന്നേ ഉള്ളൂ. ആ നിലയ്ക്ക് അതുകൊണ്ട് അതിന് രാഷ്ട്രീയമായിട്ടുള്ള ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ നാടകങ്ങൾ നിരോധിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ തന്നെയും ഇപ്പം തിരുവനന്തപുരത്ത് പിന്നെ നമ്മൾ ചെങ്കൽച്ചൂളയിൽ, അതുപോലെ പല ഈ സ്ലമ്മുകളിലൊക്കെ നാടകങ്ങളിൽ നാടുഗദ്യ പലയിടത്തും അവതരിപ്പിക്കുമായിരുന്നു. അത് അവരുടെ വളരെ ആവേശത്തോടുകൂടി അവർ പങ്കെടുത്ത് അവരുടെ സഹകരണത്തോടുകൂടിയാണ് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതെല്ലാം നമ്മുടെ എതിർ രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട് പോലീസിനെ കൊണ്ടുവന്ന് അത് നാടകം നിരോധിക്കുന്ന രീതികളുണ്ടായി. വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്പാർട്ടക്കസ് നാടകം അവതരിപ്പിക്കുന്ന നിരോധിക്കുന്നുണ്ട്. ഇത് കൊടുങ്ങല്ലൂർ പറവൂർ യോഗം നിരോധിച്ചു. സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെയും ഞങ്ങളെയൊക്കെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. എന്നിട്ട് അവശേഷിക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ്, അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആളുകളും രാമേന്ദ്രൻ മുഖേരിയും കൂടെ ചേർന്നിട്ടാണ് അന്ന് റോഡിൽ നാടകം കളിക്കുന്നുണ്ട് സ്പാർട്ടക്കസ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുതരം സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൂടിയാണ് ഇത്. അല്ലാതെ വേറെ ദുഃഖങ്ങളൊന്നുമില്ല. കാരണം ഇതൊരു ആവേശകരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നല്ലോ അത്. അതുകൊണ്ട് അതിന് നേരെ വന്ന എതിർപ്പുകളൊന്നും നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് ജയിലുകളിൽ പോയി മുദ്രാവാക്യം വിളിക്കുകയും ജയിലുകളിൽ സമ്മേളനം നടക്കുകയും ജയിലിൽ നാടകം കളിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് അതൊക്കെ മാറിപ്പോയത്. പരവൂർ സമ്മേളനം ഞങ്ങളെ അന്ന് ഏതാണ്ട് 100 പേര് വരും. നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആദ്യം ഇടുന്നത് ആലുവ ജയിലിലാണ്. ജയിൽ ഒരു വലിയ ഇടനാഴിയുടെ രണ്ട് വശത്തുമായിട്ടാണ് ജയിൽ സെൽസ് ഉള്ളത്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് നമുക്ക് കണ്ട് സംസാരിക്കാം. ഒരു സെല്ല് ഓപ്പോസിറ്റുള്ളത്, എന്നിട്ട് ആ ഓപ്പോസിറ്റുള്ള സെല്ലിൽ നിന്ന് വേറെ അകലെ ഉള്ള അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സെല്ലിലേക്ക് സംസാരിക്കും. ഇങ്ങനെ നമുക്ക് മുഴുവൻ ആളുകൾക്കും പരസ്പരം സംസാരിക്കാനുള്ള ഒരു സങ്കേതം നമ്മളവിടെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നിരോധിച്ച നാടകം, നിരോധിച്ച സമ്മേളനം നമ്മൾ ജയിലിൽ നടത്തുന്നുണ്ട്. നിരോധിച്ച സമ്മേളനം, ബാക്കി കലാപരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ജയിലിൽ തന്നെ നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജയിൽ അധികാരികൾക്ക് മനസ്സിലായി ഇവരെയൊക്കെ വിട്ടിട്ടാൽ ശരിയാവില്ല എന്ന് ഞങ്ങളെ പിന്നെ തൃശ്ശൂർ സെൻട്രൽ ജയിലിലെ ചെറിയ സെല്ലുകളിലേക്ക്, രണ്ട് പേരും ഇതു മാത്രമുള്ള സെല്ലുകളിലേക്ക് അന്ന് മാറ്റുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതൊന്നും നമ്മളെ അങ്ങനെ വൈകാരികമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നതൊക്കെ.
ഈ വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് അതിൽ വളരെ പ്രധാനമാണ് സാംസ്കാരിക വേദിയിലെ നാടകത്തിന് മുമ്പ് ജനങ്ങളോട് ആമുഖമായിട്ട് മാഷ് സംസാരിച്ച കാര്യങ്ങൾ, അതെന്തായിരുന്നു സംസാരിക്കുന്നത്? നാടകത്തെക്കുറിച്ചാണോ, അതോ നാടകത്തിലൂടെ ജനകീയ സംസ്കാരം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണോ, അതോ അവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണോ, എന്തായിരുന്നു അത്?
ഈ സ്പാർട്ടക്കസിനും നാടുകീ പടയണി എന്നൊരു നാടകം ഉണ്ടായിരുന്നു. അത് സാംസ്കാരിക വേദിയുടെ തുടക്കം വയനാട് സാംസ്കാരിക വേദിയിലായിരുന്നു പടയണി എന്ന് പറയുന്ന നാടകം. അത് തിരുവനന്തപുരത്ത് കുറേ സ്ഥലങ്ങൾ എല്ലാം, അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ അതിന് ആമുഖം പറയുന്നൊരു സമ്പ്രദായം വന്നത്. നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആമുഖം വേണമെന്നുള്ളതാണ്, കർട്ടൻ ഇരുന്നതിന് മുമ്പ്. എന്നെയാണ് പലപ്പോഴും നിയോഗിച്ചിട്ടുള്ളത്. വലിയ സദസ്സുകളാണ് നാടകം കാണാൻ കൂടിയിരുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ആദ്യം തന്നെ പറയാൻ തോന്നിയിട്ടുള്ളത്, നിങ്ങൾ കാണാൻ പോകുന്ന നാടകം നിങ്ങൾ പരിചയിച്ചിട്ടുള്ളൊരു നാടകമല്ല. പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. KPSCയുടെ മാതിരിയിലുള്ള ആ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട് ശീലമാണ് നമുക്കുള്ളത്. അത്തരത്തിലുള്ള നാടകമല്ല ഇത്. അതേസമയം ഇത് രാഷ്ട്രീയ നാടകമാണ്. രാഷ്ട്രീയ നാടകമായിരിക്കുമ്പോൾ തന്നെ നാടകം എന്ന നിലയിൽ ഇതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളതൊക്കെ തന്നെയും. പിന്നെ അതിൻ്റെ കണ്ടൻറ്റിനെ സംബന്ധിച്ചും അതിൻ്റെ പൊളിറ്റിക്സിനെ സംബന്ധിക്കും ഉള്ള ചില സൂചനകൾ നൽകുമായിരുന്നു. ഇതായിരുന്നു ഞാൻ ആമുഖ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്.
വാക്കുകളും വസ്തുക്കളും എന്നുള്ള ആ പുസ്തകം എന്നിൽ മാറ്റങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. മാഷ് ഒരുപാട് തർജ്ജമകളും നടത്തിയിട്ടുണ്ട്. ഇപ്പം ജൈവരാഷ്ട്രീയം ബയോപൊളിറ്റിക്സിന് വരുന്നു, കീഴാളെന്നുള്ള ഒരു സബാൾട്ടന് വരുന്നു, അഫക്റ്റിന് ഭാവശക്തി എന്ന ഒരു വാക്ക് ഉണ്ടാക്കുന്നു ജർമ്മൻ. ഈ പറയുന്ന ഒരു അഫക്റ്റ് എന്ന് പറഞ്ഞ ചിന്ത എഴുതുമ്പോൾ തന്നെ ആദ്യകാലത്ത് ഭക്തിൻ്റെ പഠനങ്ങളും അല്ലെങ്കിൽ ഭക്തിൻ്റെ നാടകങ്ങളും വന്നത് ജനകീയ സാംസ്കാരിക വേദിയുമായി ബന്ധപ്പെട്ടുള്ള മാഗസിനുകളിലാണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്ലേ റൈറ്റും സംവിധായകനും കവിയുമാണ് ഭക്തോള്ള ഭക്ത്. ഭക്തിന് ഒരു വികാരമില്ലാത്ത ഒരാളാണെന്നും വരണ്ട രീതിയിലുമാണ് പലപ്പോഴും അവതരിപ്പിച്ചത്. പക്ഷേ ഞാൻ നേരിട്ട് ഭക്തിൻ്റെ വർക്കുകളോ ഭക്ത് ചെയ്ത വർക്ക് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അങ്ങനെ ഒരാളല്ല, ഹൃദയമുള്ള വെറ്റുള്ളൊരു കവിയാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഈ അഫക്റ്റുമായി ബന്ധപ്പെട്ട് ഭക്തിയൻ സങ്കല്പങ്ങളെ ഈ ഭക്തിൻ്റെ ഈ ഒരു വർഷത്തിൽ എങ്ങനെയാണ് കാണുന്നത്?
ഭക്ത് ഈ പറഞ്ഞതുപോലെ അഫീഷ് പറഞ്ഞതുപോലെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭയാണ്. പ്രത്യേകിച്ച് നാടക സിദ്ധാന്തത്തെ സംബന്ധിച്ച്, നാടക സിദ്ധാന്തത്തിൽ ഭക്ത് അവതരിപ്പിച്ച ഈ എലിനേഷൻ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ഇപ്പോൾ അരിസ്റ്റോട്ടലിയൻ നാടക സങ്കല്പത്തിൽ നിന്ന് നേർവിപരീതമായിട്ടുള്ള ഒരു നിർവികാര നാടകം എന്ന സങ്കല്പത്തിലേക്കാണ് അത് പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. കാരണം മറ്റേത് കഥാപാത്രങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, കഥാപാത്രങ്ങളുമായിട്ട് കാണികൾ താതാത്മ്യം പ്രാപിക്കുന്നു, ഐഡൻറ്റിഫിക്കേഷൻ. അത് നമ്മുടെ ഇന്ത്യൻ തിയേറ്ററിൽ അങ്ങനെയാണ്, സാധാരണീകരണത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് അങ്ങനെയാണ്. ഭക്ത് പറയുന്നത് ഈ ഐഡൻറ്റിഫിക്കേഷനെതിരായി വ്യത്യസ്തമായിട്ടാണ് ഈ എലിനേഷൻ എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവരുന്നത്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ വരണമെങ്കിൽ അത് വൈകാരികമായ ഐഡൻറ്റിഫിക്കേഷനാണ്. ആ പഴയ അരിസ്റ്റോട്ടലിയൻ സങ്കല്പം അനുസരിച്ച് ഒരാൾ രംഗവേദിയിൽ കരയുന്നു, ആ കരച്ചിൽ കണ്ടിട്ട് കാണിയും കരയുന്നു, ആ വികാരം അങ്ങോട്ട് അവരിലേക്ക് സംക്രമിക്കുന്നു, ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നു. ഈ താതാത്മ്യത്തിനെതിരായിട്ട് വ്യത്യസ്തമായിട്ട് ഭക്ത് പറയുന്നത് ഇപ്പോൾ ഒരാൾ രംഗവേദിയിൽ കരയുമ്പോൾ ഈ കാണുന്നവനും കരയണമെന്നില്ല, അത് കണ്ടിട്ട് ഐഡൻറ്റിഫിക്കേഷൻ വരണമെന്നില്ല, ഇതാണ് പറയുന്നത് എന്ന് വിചാരിച്ച് ആ കരയുന്നവൻ്റെ സങ്കടം ഇയാൾ അനുഭവിക്കേണ്ടെന്നല്ല പറയുന്നത്. ആ ദുഃഖം അനുഭവിക്കണം, പക്ഷേ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അതിനാണ് എലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അഭീഷ് പറഞ്ഞ ഈ അഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. ഈ അഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ തന്നെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെ അഫക്ഷനിൽ നിന്ന് മാറ്റി നിർത്തി കാണണം. അഫക്ഷൻ എന്ന് പറയുമ്പോൾ വികാരമാണ്, അവിടെയാണ് ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്, ഈ അഫക്ഷനിലാണ്. അഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വികാരം വിചാരം എന്നൊരു ഡൈക്കോട്ടമി നമുക്കുണ്ട്. ഒന്ന് നമ്മളുടെ ശരീരത്തെ ആകെ പിടികൂടുന്ന ഒരു ഭാവം എന്ന നിലയിൽ നമ്മൾ വികാരത്തെ കാണുന്നു. അതേസമയം നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ നമ്മുടെ ബുദ്ധിയെ മാത്രം ഉണർത്തുന്ന വിചാരം എന്ന് പറയുന്നത്, ചിന്തയും വികാരവും തമ്മിലുള്ള ഈ വൈപരീത്യം, ഈ വൈപരീത്യം വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു തെറ്റായ സമീപനമാണ്. വാസ്തവത്തിൽ ഒരേ അഫക്ഷൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള റേഞ്ചുകളാണ്. ഒരാൾക്ക് വൈകാരികമായിട്ടൊരു കാര്യത്തെ സമീപിക്കാം, അതേസമയം അതിൽ നിന്ന് അയാളുടെ പേഴ്സണലായിട്ടുള്ള ആ തരത്തിൽ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ നിന്നും മാറി 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 അതിനെ ഉയർന്ന ചിന്തയുടെ തലത്തിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയാണ് റേഞ്ചിൻ്റെ വ്യത്യാസമാണ് വരുന്നത്, വൈരുദ്ധ്യമല്ല, വിപരീതങ്ങളല്ല. ഈ വിപരീതമല്ല എന്നുള്ള ബോധ്യം ഭക്തനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ എയ്സ്തെറ്റിക് ആയിട്ട് ഈ അഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അത് നമ്മൾ പറയുന്ന വികാരമോ വിചാരമോ അല്ല, ഓപ്പോസിറ്റുകളല്ല. അതല്ലാതെ ഒരു രംഗം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അതിനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഒരു വികാരത്തെ ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് കാണുക, അതാണ്. മറ്റേത് നമുക്ക് വസ്തുനിഷ്ഠതയില്ല, അതിനകത്ത് പങ്കാളിയാകുമ്പോൾ ആ വസ്തുനിഷ്ഠത പോയി. ഒരാളുടെ കരച്ചിൽ കണ്ട് നമ്മൾ കൂടെ കരയുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി പോയി. ഇതല്ല, ഒരാളിൻ്റെ കരച്ചിലിനെ നമ്മൾ ആ വികാരത്തിനപ്പുറം അതിന് ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയിട്ട് കാണുകയാണ്. ദാറ്റ് ഈസ് അഫക്റ്റ്. ആ അഫക്റ്റ് നമ്മളിലൊരു അഫക്റ്റായിട്ടാണ് മാറുന്നത്. അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് അല്ല, നമ്മളെ ബാധിക്കുന്നുണ്ടത്. വികാരത്തിൻ്റെ രൂപത്തിലല്ല അത് വരുന്നതെന്ന് മാത്രം, അതൊരു എന്താണ്, ഒരു ശക്തിയായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഭാവശക്തി എന്നതിന് പേരിട്ടതും അതാണ്. ഇത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് പോകാതെ വളരെ പെട്ടെന്ന് എലിനേഷൻ എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൽ നിന്നുള്ള അന്യവൽക്കരണം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു. ഡ്രാമ സ്കൂളിൽ ഞാൻ മുമ്പ് അതിൻ്റെ തുടക്ക സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ബ്രിട്ടിൻ്റെ ഒരു നാടകം അവിടെ, എനിക്ക് തോന്നുന്നു രാമാനുജമാണോ എന്ന സംശയമാണ്, ആരുമൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പോയിട്ടുണ്ട് ഞാൻ. അന്ന് ഈ ബ്രിട്ടിനെ കുറിച്ചുള്ള പല പ്രസംഗങ്ങളും ഞാൻ അവിടെ കേട്ടു. അവരെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് കണ്ടത്, അതിനെ ഒരു വികാരശൂന്യമായിട്ടുള്ള നിർവികാരമായൊരു നാടക പദ്ധതിയായിട്ടാണ് കാണുന്നത്. വികാരമല്ല, അതിനകത്തുള്ളത് ഭാവശക്തിയാണ് ആ നാടകങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇതാണ്
പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അതിനുശേഷമുണ്ടാകുന്ന പബ്ലിക്കേഷനുകളൊക്കെ പഠിക്കുകയും ആളുകൾ നാടകത്തിനിടയ്ക്ക് പ്ലക്കാർഡ് ഉയർത്തുന്നതാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതാണ് എന്ന് പറയുന്നൊരു വരണ്ട രീതിയാണ് ബ്രക്തിയൻ നാടകരീതി എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഫക്റ്റിന് ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. ഒരു വാക്കിനെ നമ്മളിപ്പം പൂർണ്ണമായ അതിനെ പലതരത്തിൽ പഠിച്ചിട്ടാണല്ലോ ഒരു സിദ്ധാന്തത്തിൽ ആ ഒരു വാക്കിലേക്ക് എത്തുന്നത്. കാച്ചി കുറുക്കിയ പോലെയാണല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാം സത്ത് എടുക്കുകയാണല്ലോ. അതിന് പക്ഷേ ഭാഷയിലേക്ക് മാറ്റുമ്പോഴും അതിന് ഒരുപാട് കടമ്പകളുണ്ട്. വാക്കിൻ്റെ മൊഴിമാറ്റത്തിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്?
നമ്മളിപ്പോൾ ഇത് കൂടുതലും നമ്മുടെ ഈ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ വായിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാൻ അതിനെ എങ്ങനെയെങ്കിലും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അത് അങ്ങനെ തർജ്ജിമ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ഞാനത് വായിക്കുന്ന സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യം. പിന്നീടത് മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കിയ സിദ്ധാന്തം എങ്ങനെ പ്രകാശിപ്പിക്കാം എന്നാണ് ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ സിദ്ധാന്തം എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. കാര്യങ്ങളും വായിക്കേണ്ടി വരും, ഒരു പുസ്തകം മനസ്സിലാക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പലതും വായിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അതിനെ ഞാൻ പ്രേരിപ്പിച്ചിട്ടുള്ള സ്പിനോസ പഠനമാണ്. സ്പിനോസയുടെ ഇപ്പോൾ എത്തിക്സൊക്കെ വായിച്ചാൽ നമുക്കൊരിക്കലും ഒരു വായനയോ ഒരു അഞ്ച് വായനയോ ഒന്നും കൊണ്ട് അതൊന്നും ശരിയാവുന്നതല്ല. എത്തിക്സിനെ കുറിച്ചുള്ള സ്പിനോസയെക്കുറിച്ചുള്ള പല പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഞാൻ ഈ അഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞത് സ്പിനോസിസ്റ്റ് കൺസെപ്റ്റാണത്. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റു പല ആളുകളും പറഞ്ഞതിൽ നിന്ന് നമ്മളൊരു നിഗമനത്തിലെത്തുകയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി. ഇതാണ് ഈ സിദ്ധാന്തം. ഇത് എങ്ങനെയാണ് പഴയ തരത്തിൽ ഉള്ള ഡൈക്കോട്ടമികളിൽ നിന്ന്, പഴയ ഡയലക്റ്റിക്സിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകുന്ന ഒരു ചിന്ത തുറക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇതിന് മലയാള ഭാഷയിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ വായനക്കാരെങ്ങനെ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ വാക്കുകൾ തേടുകയാണ്. ഇപ്പം ഞാൻ ഈയിടെ തന്നെ ഇപ്പം പിന്നെ അഫർമേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന് മലയാളത്തിൽ അങ്ങനൊരു വാക്കില്ല. അഫർമേഷൻ ഇപ്പം നെഗേഷനുണ്ട്, നിഷേധം എന്ന് പറയും. അപ്പോൾ അഫർമേഷൻ എന്ന് പറയുന്ന വാക്കിന് വിധി എന്ന് മലയാളത്തിൽ പറയും. അതാണ് അങ്ങനെ ചില വാക്കുകളൊക്കെ. പക്ഷേ അത് നമുക്ക് ഈ അഫർമേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പുതിയ വാക്ക് വേണം അതിന്. അപ്പോൾ ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ഇത് പറയാനായിട്ട്. ഇങ്ങനെ അന്വേഷണത്തിൽ കൂടെയാണ് ഞാൻ എൻ്റെ ഈ ഇത്തരത്തിലുള്ള വാക്കുകൾ കണ്ടെത്തുന്നത്. തർജ്ജമയല്ല, അത്രയേ ഉള്ളൂ.
ഈ പറച്ചിലുകൾക്കകത്തുനിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഒരു സിദ്ധാന്ത രൂപീകരണത്തിൽ പലപ്പോഴും ഒരു കവിയുടെ മനസ്സുകൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ചുറ്റുപാടും അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ സാറിൻ്റെ വാക്കുകൾക്കകത്ത് ഈ പറയുന്ന ആറാട്ടുപുഴയും അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്താംകോട്ട കളരിയുടെയും അതല്ലെങ്കിൽ ഈ പറയുന്ന ജനകീയ സാംസ്കാരിക വേദിയുടെ ഒക്കെയുള്ള നാടക ചരടുണ്ട്. ഇതുപോലെ തന്നെ കവിതയുടെ ഒരു ചരടുണ്ടാകാം, ചിത്രരചനയുടെ ഒരു ചരടുണ്ടാകാം, എഴുത്തിൻ്റെ, ഭാഷയുടെ, കഥകളുടെ, പാട്ടുകളുടെ ഒക്കെ ഉണ്ടാകും. വായിക്കുന്നവരേക്കുള്ളത് പുതിയ ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു നനവായി മാറുന്നുണ്ട്. പലപ്പോഴും തിയറിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, എനിക്കറിയാം യുവജനത അതിലേക്ക് എൻട്രി ചെയ്യുന്നവർക്കൊരു ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാൻ പോലും വളരെ കാലമെടുത്താണ് മനസ്സിലാക്കുന്നത് ഇതൊരു ജേർണലിസ്റ്റിക് അല്ല, കവി കാണുന്ന ഒരു തലത്തിലുമാണ്. എന്നാൽ അതിൽ സർഗാത്മകതയിൽ നിന്നും അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു തലത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്?
ഒന്നാമത് ഫിലോസഫിയുടെയും തിയറിയെയും കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഈ അക്കാഡമിഷ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ധാരണകൾ ഉണ്ട്. തിയറി, എനിക്ക് തിയറി പഠിക്കാൻ വേണ്ടി ഒരു തിയറിയുടെ ആവശ്യമില്ല. ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ സ്വന്തം ജീവിതാന്വേഷണത്തിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. നമുക്ക് നമ്മളെന്താണ് എന്നറിയാനും നമ്മുടെ സഹജീവികളും ലോകവും പ്രകൃതിയും ഒക്കെ എന്താണെന്ന് അറിയാനൊക്കെ ഉള്ളൊരു താല്പര്യത്തിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിയറിയിൽ കുറച്ച് ഒരു ക്രിയേറ്റീവായ ഒരു വശം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോയിട്ട് വെറും അക്കാഡമിക്കായിട്ടുള്ള പ്രബന്ധരചനയെ കൊണ്ട് കാര്യമില്ല. ജീവിതാന്വേഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിദ്ധാന്തങ്ങളിലും ജീവിതം സ്പന്ദിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്.
കലാവിമർശനം എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു ഏരിയയാണ്. പലപ്പോഴും വിമർശകനെ പാപ്പാന്മാരായിട്ടും കൂടി സാറ് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം കല പിടിച്ചടക്കാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ പിടിച്ചടക്കുന്നതോടുകൂടി കല ചുരുങ്ങുകയാണോ?
അത് ലെനിൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ സിദ്ധാന്തങ്ങളെല്ലാം വരേണ്ടതാണ്, ജീവിതം എപ്പോഴും പച്ചപ്പുള്ളതാണ്. ഇതുപോലെയാണ് കലയെക്കുറിച്ചും കലാവിമർശനത്തെക്കുറിച്ചും പറയാനുള്ളത്. കല അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനൊരു വലിയൊരു അതിഭൗതിക അർത്ഥം കൊടുക്കുന്ന അനിർവചനീയമാണെന്ന് തന്നെ പറയാം. നമുക്ക് നിർവചിക്കാനോ അല്ലെങ്കിൽ ആവർത്തിക്കാനോ കഴിയാത്ത ഇൻറ്റൻസീവായൊരു ഫീൽഡിൻ്റെ ആവിഷ്കാരമാണ് എപ്പോഴും കലാസൃഷ്ടികളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അനന്തമായിട്ടുള്ള ആവർത്തിക്കാനാവാത്തതിൻ്റെ ആവർത്തനമാണ്, റിപ്പറ്റീഷൻ ഓഫ് ദ ഇറിപ്പീറ്റബിൾ എന്ന് നീഷെ പറയുന്ന പോലുള്ളൊരു ഫീൽഡാണ് കലാസൃഷ്ടികളിൽ നടക്കുന്നത്. ആ ഇൻറ്റൻസീവ് ഫീൽഡിന് മനുഷ്യർക്ക് ബുദ്ധി കൊണ്ട് ധിഷണ കൊണ്ട് അങ്ങനെ ബന്ധിക്കാൻ കഴിയുന്നതല്ല. അവിടെയാണ് ആ തിയറിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വരുന്നത്. കലാസിദ്ധാന്തകന്മാരും വിമർശകരും ഒക്കെ ഈ കലയെ നിർവചിക്കാനും അടക്കി നിർത്താനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ഇതിൽ സംഭവിക്കുന്നത് ഓരോ കാലത്തും ഒരു ആധിപത്യം പുലർത്തുന്ന സെൻസിബിലിറ്റി ഉണ്ടാകും, ഭാവുകത്വങ്ങളുണ്ടാകും. നമുക്കറിയാം, അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഓരോ കാലത്തും അതാത് ആധിപത്യം പുലർത്തുന്ന വിഭാഗങ്ങളുടേതായ സൗന്ദര്യ ദർശനങ്ങളും അവരുടെ ഭാവുകത്വവും ഉണ്ടാവും. അപ്പോൾ കലാസൃഷ്ടിക്ക് അങ്ങനെയില്ല. പക്ഷേ കലാസൃഷ്ടികൾ ഈ പറഞ്ഞതുപോലെ പ്രകൃതിശക്തികളെപ്പോലെയാണ്, കൊടുങ്കാറ്റുകളെപ്പോലെ, വലിയ വലിയ പ്രളയങ്ങളെപ്പോലൊക്കെയാണ്. ഇതിനെയൊക്കെ ഈ അണക്കെട്ടുകളും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൃത്രിമമായി തടഞ്ഞു നിർത്തി കാലാനുസൃതമായി ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നതിൽ ഈ കലാസൃഷ്ടികളെന്ന് പറയുന്ന മഹാശക്തികളെ വഴിതിരിച്ചുവിടാനും രൂപാന്തരപ്പെടുത്താനും ഓരോ കാലത്തെയും ആധിപത്യം പുലർത്തുന്ന ഭാവുകത്വത്തിന് അടിമപ്പെടുത്താനും ആണ് ഓരോ കാലവും ശ്രമിക്കുന്നത്. സൈദ്ധാന്തികന്മാരുടെ ജോലി അതാണ്, വ്യവസ്ഥയ്ക്കനുസരണമായി ചിന്തിക്കുന്ന സൈദ്ധാന്തികന്മാർ, അതുപോലെ വ്യവസ്ഥയുടെ വിമർശകരും. ഞാൻ അവരെയാണ് പാപ്പാന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്, പറയുന്നത്. ആന എന്ന് പറയുന്ന ഒരു വന്യ മൃഗത്തെ അവർ നാട്ടിലൊരു മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാടുപെടുകയാണ് ചെയ്യുന്നത്. അത്ര കണ്ട് അതിനെ ഉപദ്രവിച്ച് അതാണ് സിദ്ധാന്തം ചെയ്യുന്നത്. കലാസിദ്ധാന്തങ്ങൾ പലപ്പോഴും ചെയ്യുന്ന അതാണ്. അതേസമയം സിദ്ധാന്തത്തിനൊരു ക്രിയേറ്റീവ് സൈഡുണ്ട്. ആ ക്രിയേറ്റീവ് സൈഡെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഉള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് കലയെ മോചിപ്പിക്കുന്നതിനുള്ള വഴി തുറക്കുന്ന സിദ്ധാന്തങ്ങളാണ്. ഒരു കലാസൃഷ്ടി ഇല്ല സാധ്യതകൾ എന്താണ്, നമ്മളീ പറഞ്ഞ് ഒതുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് കലാസൃഷ്ടികൾ. അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതിനെ തുറന്നുവിടാൻ ശ്രമിക്കുന്ന വിമർശകരുമുണ്ട്. അപ്പോൾ കാലത്തിന് വേണ്ടി കലാസൃഷ്ടികളെ അടിപ്പെടുത്തുന്നവരാണ് കാലത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ പാപ്പാന്മാർ എന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും കലാസിദ്ധാന്തങ്ങൾ ആ വിധത്തിലുള്ള യാന്ത്രികമായ സമീപനങ്ങളാണ്. അതേസമയം ക്രിയേറ്റീവായ സമീപനം കലാസൃഷ്ടികളുടെ ക്രിയേറ്റിവിറ്റിയോട് തന്നെ ബന്ധപ്പെടുകയും അതിനെ വികസിപ്പിക്കുകയും തുറന്നുവിടുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു അന്തരം ഉള്ളത്. അതാണ്
കലയിൽ അതുപോലുള്ളൊരു നനവുണ്ടാകാൻ ക്രിയേറ്റീവായിട്ട് സിദ്ധാന്തത്തിനും ഇതിലൊരു ക്രിയേറ്റീവായ ഒരു വശമുണ്ടെന്നുള്ളത് ആളുകൾക്കും ഈ ടെക്നോജിപ്സിയുടെ പ്രിയപ്പെട്ട കേൾവിക്കാർക്കും പിന്നെ വ്യക്തിപരമായിട്ട് എനിക്കും അടുത്തരാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
ഓക്കെ, വളരെ സന്തോഷം. നല്ല ചോദ്യങ്ങൾക്ക് ഒക്കെ ഉത്തരം പറയാനുള്ളൊരു സന്ദർഭമാക്കി അഭീഷണി ഞാൻ നന്ദി പറയും.
എനിക്ക് എൻ്റെ തന്നെയാണ് സാറേ സന്തോഷം. എന്തായാലും നമുക്ക് മുന്നോട്ടും സംസാരിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കും. നന്ദി. താങ്ക് യു.